السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ചില ക്ലാസുകളിലൂടെ ഇസ്ലാമിക കുടുംബ ജീവിതത്തെക്കുറിച്ചും അതിൽ ഓരോരുത്തരും പാലിക്കേണ്ടുന്ന മര്യാദകളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. അതുപോലെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളതും അതിന് വിപരീതമായി മാതാപിതാക്കളെ ദ്രോഹിച്ചാൽ അതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചും നമ്മൾ വിശദീകരിച്ചു. ഇന്നു മുതൽ ഇൻഷാ അല്ലാ നമ്മൾ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിക കുടുംബത്തിലെ അംഗങ്ങളായ മാതാപിതാക്കൾ സന്താനങ്ങൾക്ക് ഏത് രൂപത്തിലാണ് പരിപാലനം നൽകേണ്ടത് എന്നതിനെ കുറിച്ചാണ്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന സന്താനങ്ങളായി നമ്മുടെ സന്താനങ്ങൾ മാറണമെങ്കിൽ വാർദ്ധക്യത്തിലേക്കെത്തി സന്താനങ്ങളുടെ ശ്രദ്ധ നമുക്ക് വേണ്ടി വരുന്ന സമയത്ത് നമ്മെ പരിഗണിക്കാതെ ഇന്ന് കൂണുപോലെ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുന്ന വൃദ്ധസദനങ്ങളിലേക്കോ മറ്റോ നമ്മെ കൊണ്ടുചെന്ന് തള്ളി ദുനിയാവിന്റെ സുഖസൗകര്യങ്ങളിലേക്ക് മടങ്ങുന്ന മക്കളായി മാറാതിരിക്കണമെങ്കിൽ ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഏതെല്ലാം രൂപത്തിലാണ് നമ്മൾ നമ്മുടെ മക്കളെ പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരേണ്ടത് എന്നതിനെക്കുറിച്ച് ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. മുൻപ് നമ്മൾ വിശദീകരിച്ച കാര്യങ്ങളിൽ ഇസ്ലാമിന്റെ നിലപാട് ഏത് രൂപത്തിലാണോ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അതേപോലെ ഗൗരവത്തോടും പ്രാധാന്യത്തോടും കൂടി വിശദീകരിച്ചിട്ടുള്ളതാണ് സന്താന പരിപാലനം എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന നബിമാരുടെ ചരിത്രം പരിശോധിച്ചാൽ ഓരോ നബിമാരും അവരുടെ മക്കളോട് നൽകിയ ഉപദേശങ്ങളും അതുപോലെ തന്നെ താക്കീതുകളും മുന്നറിയിപ്പുകളും പല ഘട്ടത്തിലും പല രൂപത്തിലും നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതൊന്നും തന്നെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ എണ്ണം അധികരിപ്പിക്കുന്നതിനു വേണ്ടി അള്ളാഹു നൽകിയതല്ല, മറിച്ച് നബിമാർ മക്കളായ നബിമാർക്ക് പോലും നൽകിയിട്ടുള്ള ഉപദേശം. ചില നബിമാരുടെ സന്താന പരമ്പരയിൽ അള്ളാഹു നബിമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ചില നബിമാരായ പിതാക്കന്മാർ നബിമാരായ മക്കൾക്ക് പോലും വ്യക്തമായും നൽകിയിട്ടുള്ള താക്കീതുകളും അതുപോലെ തന്നെ ഇസ്ലാമികമായ ഉപദേശ നിർദ്ദേശങ്ങളും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാ ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. സൂറത്തു തഹ്രീമിലെ ആറാമത്തെ ആയത്ത് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം. വിശ്വാസികൾ സ്വന്തം ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് എന്ന ഉറപ്പുണ്ടായിരിക്കണം. അപ്പോൾ ഓരോരുത്തരും മരണാനന്തര ജീവിതത്തിൽ സ്വർഗം നേടിയെടുത്തിട്ടാണ് മരണപ്പെടുന്നത് എന്ന ഉറച്ച ഒരു ബോധ്യമുള്ളവരായിക്കൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത് എന്ന് അള്ളാഹു ആദ്യമായി ഉണർത്തി. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കാത്തുരക്ഷിക്കണം, നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷപ്പെടുത്തണം. രണ്ടാമത് അള്ളാഹു പറഞ്ഞു, വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും നാറൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. നിങ്ങളെ രക്ഷപ്പെടുത്തണം, അതിന് ഏതെല്ലാം മാർഗമുണ്ട് അതെല്ലാം സ്വീകരിക്കണം. രണ്ടാമത്തത്, നമ്മുടെ കുടുംബത്തിലെ അടിസ്ഥാന അംഗങ്ങളായ നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ, അതേപോലെ തന്നെ നമ്മുടെ സന്താനങ്ങൾ, ഇവരെയും നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഗൗരവത്തിൽ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തി. അപ്പൊ നമ്മുടെ മേൽ അള്ളാഹു നിർബന്ധമായും ഏൽപ്പിച്ചിട്ടുള്ള ഒരു ബാധ്യതയാണ് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സന്താനങ്ങൾ, അവരൊന്നും തന്നെ നരകത്തിലെ അംഗങ്ങളായി മാറുകയില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ആ കുടുംബനാഥന്റെ മേൽ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ മാതാവിന്റെയും പിതാവിന്റെയും മേൽ കർശനമായും അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഒരു ബാധ്യതയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഗൌരവത്തിൽ ആമുഖമായി മനസ്സിലാക്കണം. എന്നിട്ട് ആയത്തിൽ അള്ളാഹു നരകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു. വഖൂദുഹന്നാസു വൽ ഹിജാറ, കല്ലുകളും മനുഷ്യരുമാണ് ആ നരകത്തിലെ വിറകുകൾ. ആ നരകത്തിൽ അള്ളാഹു കത്തിക്കുവാനായി ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ മനുഷ്യരെയും കല്ലുകളെയുമാണ്. അലൈഹ മലായികതുൻ ഗിലാബുൻ സിദാദ്, കഠിന സ്വഭാവികളും പരുഷ ഹൃദയരുമായ മലക്കുകളാണ് ആ നരകത്തിന്റെ കാവൽക്കാരായിട്ടുള്ള ആളുകൾ. ഒരു തരത്തിലുള്ള ദയയോ അലിവോ പ്രതീക്ഷിക്കാൻ പറ്റാത്ത കഠിന സ്വഭാവികളും മല്ലന്മാരും പരുഷ പ്രകൃതിക്കാരും പെരുമാറ്റക്കാരുമായ മലക്കുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ നരകത്തിന്റെ കാവൽക്കാരായി നിശ്ചയിച്ചിട്ടുള്ളത്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും, അള്ളാഹു അവരോട് കൽപ്പിക്കുന്നതിന് അവർ ധിക്കാരം കാണിക്കുകയില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരോടെന്താണോ കൽപ്പിക്കപ്പെട്ടത് അതവർ പ്രവർത്തിക്കും. അപ്പോ വിശ്വാസികളുടെ മേൽ ഏൽപ്പിച്ചിട്ടുള്ള ബാധ്യതയാണെന്ത്? സ്വന്തത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. രണ്ടാമത്തേത്, കുടുംബത്തിലുള്ള ആളുകളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. നമുക്കറിയാം, നമ്മൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിലെ ഒരുപാട് പ്രതീക്ഷകൾ വച്ചു പുലർത്തുന്നവരാണ്. ഭൗതികമായ ജീവിതത്തിന്റെ തട്ടുകളിൽ ഉയർന്ന തട്ടിലെത്തിച്ചേരുന്നതിനു വേണ്ടി ഒരുപാട് അധ്വാനങ്ങളും ഒരുപാട് പരിശ്രമങ്ങളും ഒരുപാട് പ്രോത്സാഹനങ്ങളും നമ്മൾ നൽകുന്നവരാണ്. ശരീരത്തിൽ ആരോഗ്യം നിലനിൽക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മൾ നൽകും. ഭക്ഷണ രീതികളും ഭക്ഷണങ്ങളും നമ്മൾ ഒരുക്കിക്കൊടുക്കും. അതുപോലെ തന്നെ നല്ല നല്ല വാഹനങ്ങളും നല്ല നല്ല വസ്ത്രങ്ങളും വാങ്ങിക്കൊടുക്കും. ഭൗതിക ജീവിതത്തിന്റെ എന്തെല്ലാം സൌകര്യങ്ങളുണ്ടോ ആ സൌകര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരുക്കിക്കൊടുക്കാൻ സദാ ജാഗ്രത കാണിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അയൽക്കാരന്റെ മക്കളെക്കാൾ, ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളെക്കാൾ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകളുടെ മക്കളെക്കാൾ നമ്മുടെ ഓരോരുത്തരുടെയും മക്കൾ ഉന്നതമായ നിലവാരത്തിലെത്തണം ഭൗതിക ജീവിതത്തിലെന്ന് സദാ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഏതൊരു വിഷയത്തിലാണ് മാതാപിതാക്കൾ മക്കൾക്ക് പരിപാലനം നൽകേണ്ടത്? ഏതൊരു വിഷയത്തിലാണ് മാതാപിതാക്കൾ മക്കളുടെ വിഷയത്തിൽ ജാഗ്രത കാണിക്കേണ്ടത്? ഏതെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കുവാനും അതിലേക്ക് തയ്യാറാക്കുവാനുമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഇസ്ലാമിന് അതിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക തന്നെ വേണം. ആ മാർഗത്തിലൂടെയായിരിക്കണം നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിൽ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു ത്വാഹയിലെ 132-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു കൽപ്പിച്ചു, വഅ്മുർ അഹ്ലക ബിസ്സലാ, നമസ്കാരം കൊണ്ട് നീ നിന്റെ കുടുംബത്തോട് കൽപ്പിക്കണം. വഅ്മുർ, നീ കൽപ്പിക്കണം, അഹ്ലക, നിന്റെ കുടുംബാംഗങ്ങളോട്, ബിസ്സലാത്തി, നമസ്കാരം കൊണ്ട്, നിസ്കാരം കൊണ്ട് നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും വരുത്താൻ പാടില്ല എന്ന് നീ നിന്റെ കുടുംബാംഗങ്ങളോട് കൽപ്പിക്കണം. വസ്തബിർ അലൈഹ, അതിന്റെ മേൽ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുകയും വേണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ ഉണർത്തുകയാണ്. അപ്പൊ കുടുംബാംഗങ്ങളോട് എന്താണ് കൽപ്പിക്കേണ്ടത്? നിസ്കരിക്കാൻ കൽപ്പിക്കണം. നിസ്കാരം ഓരോരുത്തരുടെ മേലും നിർബന്ധമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോ ആ മക്കളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവരെ സസൂക്ഷ്മം ശ്രദ്ധിക്കേണ്ട, അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കേണ്ടുന്ന ഒരു ഇബാദത്താണ് നിസ്കാരം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വളരെ ഗൌരവത്തിൽ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തു നിസായിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി, അഥവാ അനന്തരാവകാശ സ്വത്ത്, അതിനെക്കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു പറഞ്ഞു, യൂസീകും അല്ലാഹു ഫീ ഔലാദികും, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അല്ലാഹു നിങ്ങൾക്ക് വസിയ്യത്ത് നൽകുകയാണ്. നിങ്ങളുടെ സന്താനങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വസിയ്യത്ത് നൽകുന്നു എന്ന് പറഞ്ഞിട്ടാണ് റഹ്മാനായ റബ്ബ് അനന്തര സ്വത്ത് വിഭജിക്കേണ്ടതിനെ കുറിച്ച് ഓരോരുത്തർക്കും ഇന്ന ഇന്ന കാര്യങ്ങളാണ് നൽകേണ്ടത് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്. അപ്പോ മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഏതെല്ലാം വിഷയത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ സൂറത്തുൽ ഫുർഖാനിൽ ഇബാദുർ റഹ്മാനായ ആളുകളുടെ, റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾക്ക് വേണ്ടി ആളുകൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുദ്ദിയാതിന ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. വല്ലദീന യഖൂലൂൻ, റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ പ്രാർത്ഥിക്കും, റബ്ബന, ഞങ്ങൾ റബ്ബേ, ഹബ് ലനാ, ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം, വദുദ്ദിയാതിന, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും, ഖുർറത അഅ്യുൻ, കൺകുളിർമ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം. നോക്കൂ, ഇണകളുടെ ജീവിതം കാണുമ്പോ, സന്താനങ്ങളുടെ ജീവിതം കാണുമ്പോ വെറുപ്പും ദേഷ്യവുമല്ല തോന്നേണ്ടത്, പകയും വിദ്വേഷവുമല്ല തോന്നേണ്ടത്, മറിച്ച് കണ്ണിന് ആസ്വാദനം നൽകണം, ഹൃദയത്തിന് സമാധാനം നൽകണം. അതുപോലെ തന്നെ ജീവിതത്തിൽ തണുപ്പും മാധുര്യവും ലഭിക്കാൻ പറ്റുന്ന രൂപത്തിൽ, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ സന്താനങ്ങളെയും ഞങ്ങളുടെ ഇടയകളെയും നിങ്ങൾ നീ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, തഖ്‌വയുള്ള ആളുകൾക്ക് ഇമാമുകളാക്കി മാറ്റുകയും ചെയ്യണം, മാതൃകയാക്കുകയും ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാനിന്റെ പ്രാർത്ഥന പഠിപ്പിക്കുന്നിടത്ത് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥന നമ്മൾ നിത്യം പ്രാർത്ഥിക്കുന്നവരാണ്, ആശയം ഉൾക്കൊണ്ടും ഉൾക്കൊള്ളാതെയും പ്രാർത്ഥിക്കുന്നവരാണ്, ആശയത്തിന് പൂർണ്ണമായ തലം ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അതല്ലാതെ മനഃപ്പാടമാക്കി വച്ച ഒരു പ്രാർത്ഥന എന്ന നിലയ്ക്ക് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. ആത്മാർത്ഥമായി അതിന്റെ ആശയം ഉൾക്കൊണ്ട് ഹൃദയത്തിൽ തട്ടി വേണം ഈ പ്രാർത്ഥന ഓരോരുത്തരും പ്രാർത്ഥിക്കുവാൻ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർജിയാതിന ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. വളരെ ഗൗരവത്തിൽ ആത്മാർത്ഥമായി നെഞ്ചിൽ തട്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടുന്ന ആയത്തുകളാണ് അല്ലെങ്കിൽ പ്രാർത്ഥനകളാണിത്. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് കൺകുളിർമ വേണം. നിസ്കാരത്തിന് സമയമായാൽ അല്ലെങ്കിൽ ഒരു വസ്ത്രം തെരഞ്ഞെടുക്കുന്നിടത്ത്, അതല്ലെങ്കിൽ സന്താനങ്ങളെ പരിപാലിക്കുന്നിടത്ത്, അല്ലെങ്കിൽ ഭർത്താവിനോട് പെരുമാറുന്നിടത്ത്, അല്ലെങ്കിൽ മാതാപിതാക്കളോട് പെരുമാറുന്നിടത്ത്, ആ ഇണകളുടെ ജീവിതം കാണുമ്പോൾ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണം. മക്കളുടെ ജീവിതം കണ്ടാൽ ഇബാദത്തുകളോട്, സൽക്കർമ്മങ്ങളോട്, അതുപോലെ തന്നെ ദീനീ വിഷയങ്ങൾ പഠിക്കുന്നതിനോട്, ദീനിയായി ജീവിക്കുന്നതിനോട്, ഇസ്ലാമിക ചിട്ടകളോടും മര്യാദകളോടും കാണിക്കുന്ന താൽപര്യവും ഊർജ്ജസ്വരതയും കണ്ട് ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഞങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ എന്ന് ഇബാദുർ റഹ്മാനിന്റെ ഇബാദുർ റഹ്മാൻ പ്രാർത്ഥിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വളരെ ഗൗരവത്തിൽ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, ഈ പ്രാർത്ഥന നിത്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരാണ്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സന്താന പരമ്പരകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? മക്കൾ ജനിക്കുന്നതിന് മുൻപ് മുതലേ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. വിവാഹം കഴിക്കുന്നതിന് മുൻപ് എന്തുവേണം? സ്വാലിഹത്തായ ഒരു പെണ്ണിനെ കണ്ടെത്തണം. അതാണ് അതിന്റെ അടിത്തറ. ധർമ്മനിഷ്ഠയുള്ള, ദീനീ ബോധമുള്ള, ദീനിനോട് കൂറുപുലർത്തുന്ന, ദീനിയായ വിഷയത്തോട് താൽപര്യവും ആത്മാർത്ഥമായ സ്നേഹവുമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയാണ് ഒന്നാമത്തത്. രണ്ടാമത്തതോ, ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യണം സ്വാലിഹായ സന്താനത്തെ പ്രദാനം ചെയ്യാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യാ ഭർത്താക്കന്മാർ ബന്ധപ്പെടുന്ന സമയത്ത്, ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചു. ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബ്നി ശൈത്താന വജന്നിബി ശൈത്താന മാ റസഖ്തന. ബിസ്മില്ലാഹ് അല്ലാഹുവിന്റെ നാമത്തിൽ ഞങ്ങളിൽ നിന്ന് പിശാചിനെ നീ അകറ്റേണമേ, ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതിൽ നിന്നും പിശാചിനെ നീ അകറ്റേണമേ എന്ന് പ്രാർത്ഥിക്കണം ഭാര്യയും ഭർത്താവും ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതിന് മുൻപ്. ഭാര്യയും ഭർത്താവും എന്നല്ല, ഭർത്താവ് ദുആ ചെയ്യണം. ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബ്നി ശൈത്താന വജന്നിബി ശൈത്താന മാ റസഖ്തന എന്ന് ഭർത്താവ് പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ എവിടുന്ന സന്താന പരിപാലനം ആരംഭിക്കേണ്ടത്? യുവാക്കൾ ഇണകളെ തേടുന്നത് മുതലാണ് തുടങ്ങേണ്ടത്. സ്വാലിഹത്തായ ഒരു പെണ്ണിനെ കണ്ടെത്തിയല്ലോ ഒന്നാമത്തെ ആ സന്താന പരിപാലനത്തിൽ ഒരു ഘട്ടം അവസാനിച്ചു. രണ്ടാമത്തത് അവർ നിക്കാഹ് കഴിഞ്ഞ് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒന്നാമത്തെ ദിവസം അവരത് തുടക്കമിടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ അവസാനം പഠിപ്പിച്ചു, ഇത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആരെങ്കിലും ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിൽ ആ ബന്ധപ്പെടലിൽ ഒരു സന്താനത്തെ അള്ളാഹു അവർക്ക് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ പിശാച് ആ സന്താനത്തിൽ ദൂരെയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ സ്വാലിഹായ സന്താനത്തിനു വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനയിലൂടെ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിമിന്റെ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയാം, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബേ എനിക്ക് നീ പ്രദാനം ചെയ്യണം, മിനസ് സാലിഹീൻ, സാലിഹീങ്ങളിൽപ്പെട്ട സന്താനത്തെ പ്രദാനം ചെയ്യണം, നല്ല സന്താനങ്ങളെ നീ എനിക്ക് പ്രദാനം ചെയ്യണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിച്ചതായി വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ ദുആയാണത്. ആ ദുആ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കേണ്ടവരാണ്. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം തന്റെ സന്താനങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സൂറത്ത് ഇബ്രാഹീമിൽ ചില പ്രത്യേക പ്രാർത്ഥനകൾ അദ്ദേഹം എടുത്തു പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. എന്താ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത്? വഇദ് ഖാല ഇബ്രാഹീം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കണം. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, ഈ നാടിനെ നീ ഒരു നിർഭയത്വമുള്ള നാടാക്കി മാറ്റണം. രണ്ടാമത്തെ പ്രാർത്ഥന എന്നാ പ്രാർത്ഥന ഏതാണ്? വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. എന്തോ വജ്നുബ്നി എന്നെ അകറ്റണം, വബനിയ എന്റെ സന്തതികളെയും അകറ്റണം, അൻ നഅബുദൽ അസ്നാം ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന്. എന്തോ മക്കൾ ശിർക്കിലേക്ക് പോകാതിരിക്കാൻ ആര് പ്രാർത്ഥിക്കണം? മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. കണ്ടോ, തൗഹീദുള്ള മക്കൾ മാതാപിതാക്കളുടെ മക്കളാണ് പൂരത്തിനും അല്ലേ, പൂരത്തിന്റെ ബാജ് നെഞ്ചിൽ അഭിമാനത്തോടെ തൂക്കി നടക്കുന്നത് ആരുടെ മക്കളാ? തൗഹീദുള്ള നിസ്കാരമുള്ള മറ്റുള്ളവർ ഈ ആദർശത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ മക്കൾ പോലും എന്തിന്റെ വളണ്ടിയറാണ്? പ്രത്യേക യൂണിഫോം ഇട്ട് വാഹനം നിയന്ത്രിക്കുന്ന അല്ലേ? സങ്കടം തോന്നും നമുക്ക്. പള്ളികളിൽ നേർച്ച എന്ന പേരിൽ നടക്കുന്ന ആ ശിർക്കൻ ആഘോഷങ്ങൾക്ക് പൂരത്തിന് അത് ഉത്സവം എന്ന് പറഞ്ഞാലും ചന്ദനക്കുടം എന്ന് പറഞ്ഞാലും ഉറൂസ് എന്ന് പറഞ്ഞാലും അവിടെ നടക്കാൻ പാടില്ലാത്തതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ അള്ളാഹുവിന്റെ മസ്ജിദിൽ നടക്കുകയാണ്. ആരാ വളണ്ടിയർ? ആരാ വളണ്ടിയർ? പരിശോധിക്കണം. തൗഹീദുള്ള ദീനീ സ്നേഹമുള്ള നല്ല മനുഷ്യരുടെ മാതാപിതാക്കളുടെ മക്കൾ ആനയുടെ ചിത്രമുള്ള ബാജ് നെഞ്ചത്ത് തൂക്കി പ്രത്യേകമായ ചിത്രമുള്ള തവ്വൽ കഴുത്തിൽ തലയിൽ കെട്ടി പ്രത്യേകമായ നിറത്തിലുള്ള പാൻസും ഷർട്ടും ടീഷർട്ടും ധരിച്ച് വാഹനം നിയന്ത്രിക്കാൻ ആനയെ നിയന്ത്രിക്കാൻ പാട്ടുപാടുന്ന തുള്ളിക്കളിക്കുന്ന പെണ്ണുങ്ങളുടെ വീഡിയോ സ്വന്തം ഫോണിൽ പകർത്താൻ മത്സരിക്കുന്നത് ആരാ? പരിശോധിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെയായിപ്പോയത്? നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച പ്രാർത്ഥന ഇവിടെ വെള്ളിയാഴ്ച നടക്കുന്ന മദ്രസയിൽ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ മദ്രസയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ അത് ഓർമ്മയുണ്ടാവും അല്ലേ? ശിർക്കിന്റെ ഒരു അംശം പോലും വരാതിരിക്കാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ പഠിച്ചാണ്. ആരെയാ റസൂലുള്ള പഠിപ്പിക്കുന്നത്? ആരെയാ റസൂലുള്ള പ്രാർത്ഥന ശിർക്കിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ജാഗ്രത കാണിക്കാൻ വേണ്ടി അള്ളാന്റെ റസൂൽ പഠിപ്പിക്കുന്ന ആരെയാ? റസൂലുള്ള കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്താ പ്രാർത്ഥിച്ചത്? ആരെ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പര? ഇസ്മായിൽ, ഇസ്ഹാഖ്, യാഖൂബ് തുടങ്ങുന്ന സന്താന പരമ്പര അല്ലേ? ഇബ്രാഹിം നബിയുടെ സന്താനങ്ങളിൽ എത്ര പേരാ നബിമാര്? ആ നബിമാരായ മക്കൾക്ക് വേണ്ടി ഇബ്രാഹിം നബി ദുആ ചെയ്യാണ്. എന്താ ദുആ ചെയ്യുന്നത്? വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. വിഗ്രഹങ്ങളെ, ബിംബങ്ങളെ, പ്രതിഷ്ഠകളെ ആരാധിക്കുന്നതിൽ നിന്ന് എന്നെയും എന്റെ സന്താനങ്ങളെയും അള്ളാഹുവേ നീ അകറ്റണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഇത് നിസ്സാരമായ പ്രാർത്ഥനയാണോ? ഇബ്രാഹിം നബി കാണിച്ചെന്ന മാതൃക മാതാപിതാക്കൾക്ക് ഒരു നിസ്സാരമായി തോന്നുന്നുണ്ടോ? ഈ പ്രാർത്ഥന മനഃപ്പാഠമാക്കി എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? അവർ പ്രാർത്ഥിക്കുന്നവരാണ് നിത്യജീവിതത്തിൽ. ആ പ്രാർത്ഥനയിലേക്ക് എന്താ ഉള്ളത്? പരിശോധിച്ചേക്ക്. മഗരിബിന്റെയും മഗരിബ് ബാങ്ക് കൊടുക്കത്തിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ തഹയ്യത്ത് നമസ്കരിച്ച് അല്ലെങ്കിൽ അവിടെ പാലിക്കേണ്ട രണ്ട് സുന്നത്ത് റക്അത്ത് സുന്നത്ത് കഴിഞ്ഞ് നമ്മൾ ഒന്നോ രണ്ടോ മിനിറ്റ് ഇരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അല്ലേ? ആ പ്രാർത്ഥനയിൽ എന്താ കടന്നു വന്നത്? ശിർക്കിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ഒരു പ്രാർത്ഥന നമ്മൾ നടത്തിയോ? ഇവിടെ ആരാ ദുആ ചെയ്യുന്നത്? ആദർശ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, വജ്നുബിനി, എന്നെ അകറ്റണം. എന്തോ എന്നെ അകറ്റണം. നമുക്കിവിടെ ഉറപ്പാണ് ഞാൻ ശിർക്കിലേക്കൊന്നും പോവില്ല. കാരണം തൗഹീദിന്റെ എട്ടുസെന്റ് കാര്യങ്ങൾ പ്രമാണബദ്ധമായി പഠിച്ചു മനസ്സിലാക്കി ഞാൻ എന്ന ഒരു ഇല്ലാത്ത ബോധത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അല്ലേ? എന്നിട്ട് ശിർക്കിന്റെ അംശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. അവിടെയാണ് റസൂല പ്രാർത്ഥിച്ച പഠിപ്പിച്ച പ്രാർത്ഥനയുടെ പൊരുള് കടന്നു വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു തന്നെ പഠിപ്പിച്ചുള്ള പ്രാർത്ഥന കടന്നു വരുന്ന രംഗാലാണ് അല്ലേ? തൗഹീദുള്ള ദീനി സ്നേഹമുള്ള ആളുകൾ വീട് വെക്കും അല്ലേ? വീട് വെക്കുന്ന സമയത്ത് തറക്കല്ലിടാൻ പ്രധാനപ്പെട്ട ഒരാൾ വേണം. എല്ലാരും ചെയ്യുന്നതാണിത്. എന്തപ്പോ ചെയ്താലെന്ന ചോദ്യം, അതിനുവേണ്ടി ഒരാളെ ക്ഷണിച്ചാൽ എന്താ കുഴപ്പം എന്ന ചോദ്യം അല്ലേ? ഇഷ്ടിക വെക്കുമ്പോഴോ ജനൽ വെക്കുമ്പോഴോ ഒന്നും ആളും ആരും വേണ്ട. പക്ഷേ ആ വീടിന്റെ മുൻഭാഗത്തുള്ള വാതിലിന്റെ കട്ടില വെക്കുന്ന എന്ത് വേണം? എല്ലാവരോടും വെറുതെ ഒന്ന് പറയണം. അതുമേലെ നാല് ഭാഗത്തുനിന്ന് പിടിക്കാൻ ഓരോ വിശിഷ്ടമായ കരങ്ങൾ വേണം. എവിടുന്ന് ഈ ആചാരം വന്നത്? ശിർക്കിലേക്ക് പോകുന്നുണ്ടോ? പരിശോധിക്ക്, ഓരോന്നും പരിശോധിക്ക്. എന്നിട്ട് നമ്മളിത് പ്രാർത്ഥിക്കാതിരിക്ക്, നീ ആ ശിർക്കിലേക്കൊന്നും പോവില്ല അല്ലേ? വീട് കൂടി എന്താ ആദ്യം പാചകം ചെയ്യേണ്ടത്? എന്താ ആവശ്യം അത് പാചകം ചെയ്യാം. പക്ഷെ പാല് തിളപ്പിച്ച് അടുപ്പിലൊഴിക്കണം, അപ്പോഴാണ് ബർക്കത്ത് കിട്ടുക എന്നാണ് മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസം അല്ലേ? എവിടുന്ന വന്നത് ഈ ശിർക്കൻ ആചാരങ്ങൾ? എവിടുന്ന കടന്നു വന്നത്? മറ്റ് സമുദായങ്ങളിൽ നിന്ന്. അതുകൊണ്ട് ഇബ്രാഹിം നബി സ്വന്തത്തിന് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചു, എന്നെ ശിർക്ക് ചെയ്യുന്നവരാക്കരുത്. രണ്ടാമത് ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചു? മക്കൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു. എന്റെ സന്താനങ്ങളെയും അയറ്റണം. എന്തിൽ നിന്ന്? അന്നഅബുദൽ അസ്നാം, ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ ഗൗരവത്തിൽ പ്രാർത്ഥിക്കണം. എന്റെ വിശ്വാസികളെ, മക്കൾക്ക് പരിപാലനം നൽകേണ്ട തുടക്കമാണിത്. ആത്മാർത്ഥമായ ദുആ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന് പുറത്തേക്ക് വരണം. ദുനിയാവിന്റെ പോക്ക് ആ രൂപത്തിലാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക. ദുനിയാവിന്റെ ഓരോ ദിവസത്തിന്റെ അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുക ആ രൂപത്തിലേക്കാണ്. മക്കളെക്കുറിച്ച് നമുക്ക് അമിതമായ ചില വിശ്വാസങ്ങളുണ്ട്, ഒരിക്കലും തെറ്റിപ്പോവുകയില്ല എന്നുള്ള ആ വിശ്വാസം ഒരാൾക്കും വേണ്ടതില്ല. മക്കൾക്ക് നൽകേണ്ടത് കൃത്യമായി ഇവിടെ മുതിർന്ന ആളുകൾ ഇരിക്കണ്ട്, മുതിർന്ന ആളുകൾ ഞാൻ നല്ല പ്രായമൊക്കെ ഉള്ള ആളുകൾ ഇരിക്കണ്ട്, അവർക്ക് ആർക്കും ഉറക്കം വരുന്നില്ല. പക്ഷേ ചെറിയ കുട്ടികൾക്കാണ് ഉറക്കം. നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തത്തിനു വേണ്ടിയും സ്വന്തം മക്കൾക്ക് വേണ്ടിയും നടത്തിയൊരു ദുആ ഇസ്ലാം ഏറ്റവും കർശനമായി കണ്ട ഒരു മഹാപാപത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാനാണ്. ഇവിടെ ആദർശ പിതാവായ ശിർക്കിനോട് അത്രമാത്രം നീരസം, വെറുപ്പ്, അതിന്റെ ആളുകളോട് വെറുപ്പ് വച്ചു പുലർത്തിയിരുന്ന ഒരു പ്രവാചകനാണ് ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയാണ് ദുആ ചെയ്യുന്നത് അല്ലേ? അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിടത്തൊക്കെ അള്ളാഹു ഉപയോഗിച്ച പദമാണ് ഹനീഫൻ. ഹനീഫിന്റെ അർത്ഥം മാഇലൻ ഇല തൗഹീദിന, തൗഹീദിലേക്ക് ചായവുള്ളവന്. ഒരു ചെരിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, അത് ഏതിലേക്കാ? തൗഹീദിലേക്ക്, അഥവാ ശിർക്കീന്ന് അത്രമാത്രം അകന്നു മാറി ജീവിച്ചവന്ന ആ നബിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന്, എന്നെയും എന്റെ സന്താനങ്ങളെയും അള്ളാഹുവേ ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിലേക്ക് എത്തിക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷമുള്ള ആയത്തിൽ അദ്ദേഹം വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥിക്കുന്നത്? ربنا اني اسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم
റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നി അസ്കൻതു, ഞാനിതാ പാർപ്പിച്ചിരിക്കുന്നു, മിന്ദുജീയത്തി, എന്റെ സന്താനങ്ങളെ, എന്റെ സന്താനങ്ങളിൽപ്പെട്ടവരെ ഞാനിതാ പാർപ്പിച്ചിരിക്കുകയാണ്, താമസിപ്പിച്ചിരിക്കുകയാണ്, ദിവാദിൻ, ഒരു താഴ്വരയിൽ, ഒരു കൃഷി പോലുമില്ലാത്ത, ഒരു കൃഷി പോലുമില്ലാത്ത ഒരു താഴ്വരയിൽ ഇതാ എന്റെ സന്താനങ്ങളെ ഞാൻ പാർപ്പിച്ചിരിക്കുകയാണ്. നിന്റെ ബൈത്തുൽ മുഹറമിന്റെ അടുക്കലാണത്. ഉണ്ടോ അവിടെ പാർപ്പിക്കാനുള്ളൊരു കാരണം എന്താ? അത് ആ ഭവനത്തിന്റെ, പവിത്രമായ നിന്റെ ഭവനത്തിന്റെ അടുക്കലാണ് ഞാൻ അവരെ പാർപ്പിച്ചിട്ടുള്ളത്. അവിടെ ഒരു പച്ചപ്പ് പോലുമില്ല, ഒരു സസ്യങ്ങൾ പോലുമില്ലാത്ത ഒരു പ്രദേശമാണത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ? റബ്ബന ലിയുഖീമുസ്സലാ. എന്തിനാ ഈ ഒരു പച്ചപ്പുമില്ലാത്ത, ഒരു സസ്യലതാദികളുമില്ലാത്ത നിന്റെ ഈ പരിശുദ്ധ ഗേഹത്തിന്റെ അരികിൽ എന്റെ സന്താനങ്ങളെ ഞാൻ പാർപ്പിച്ചത്? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലിയുഖീമുസ്സലാ, അവരെന്തിനു വേണ്ടിയിട്ടാ? നിസ്കാരം നിലനിർത്താൻ. കണ്ടോ, എന്തിനാ കൊണ്ടുപോയി പാർപ്പിച്ചത്? നിസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് പാർപ്പിച്ചത്. അതൊരു മുസ്ലിം വീട് വെച്ചാൽ സ്ഥലം അന്വേഷിക്കണം, എന്തു വേണം? ആ പള്ളിയും സൗകര്യങ്ങളൊക്കെ ഉള്ളിടത്താ വേണ്ടേ. അല്ലാതെ ബാങ്ക് വിളി പോലും കേൾക്കാത്തടത്ത് പോയിട്ട് താമസിക്കുക, പരിപൂർണമായും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും മറ്റ് മതരീതികളും നിലനിൽക്കുന്നിടത്ത് ഒറ്റപ്പെട്ടു പോയി ജീവിക്കുന്നതിനെ ഒരിക്കലും ഇസ്ലാം ചെയ്തിട്ടില്ല, പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതിലേക്ക് പെട്ടുപോകും, സംശയമാരും വിചാരിക്കേണ്ടതില്ല. ഇബ്രാഹിം നബി എന്തിനാണ് അള്ളാഹുവിന്റെ പവിത്ര ഗേഹത്തിന്റെ അരികിൽ കൊണ്ടുപോയി സസ്യലതാദികളൊന്നുമില്ലാത്ത അവിടെ കൊണ്ടുപോയി പാർപ്പിച്ചത്? എന്തിനാ? ലിയുഖീമുസ്സലാ, സന്താന പരമ്പരകൾ, സന്തതികൾ നിസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. കണ്ടോ, മക്കളുടെ നിസ്കാരം നിലനിർത്തേണ്ടതിന്റെ, അല്ലെങ്കിൽ ദീനിയായി വളരേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്താണ്. മക്കൾ പട്ടിണി കിടന്നാലും ശരി, ഒന്നും ലഭിക്കാതിരുന്നാലും ശരി, അവരെന്ത് ചെയ്യണം? അവരെന്തുള്ളവരായി മാറണം? നിസ്കാരമുള്ളവരായി മാറണം അല്ലേ? നമ്മൾ മണിക്കൂറുകളോളം നമ്മുടെ മക്കളെ യാത്ര ചെയ്യാൻ അനുവദിക്കും, എന്തിന്? ദിവസങ്ങളോളം നമ്മുടെ മക്കളെ കാണാതിരുന്ന നമുക്കൊരു സങ്കടവുമില്ല, എന്തിന്? ദുനിയാവിന്റെ പഠിപ്പും വിദ്യാഭ്യാസവും ലഭിക്കാൻ. അടുത്ത് സ്കൂളുകളോ സ്ഥാപനങ്ങളോ ഇല്ലാത്തതുകൊണ്ടല്ല അല്ലേ? ചില ആളുകൾ മക്കളെ കൊണ്ടുപോയി ചേർക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇസ്ലാമിന്റെ ഒരടയാളം ഉണ്ടാകുന്നത് പോലും വെറുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കൊണ്ട് താമസിപ്പിക്കുകയാണ്. അവിടെയാണ് ഏറ്റവും നല്ല കിട്ടുള്ളൂ എന്ന വർത്തമാനം. അപ്പൊ വെള്ളിയാഴ്ചത്തെ ജുമായോ അത് ചോദിച്ചാൽ പിന്നെ വേറെ വർത്തമാനമൊന്നുമില്ല. വെള്ളിയാഴ്ചത്തെ ജുമായോ എന്ന് ചോദിക്കാൻ കാരണമുണ്ട്, വെള്ളിയാഴ്ചത്തെ ജുമായെങ്കിലും കിട്ടുമല്ലോ ആളുകൾക്ക്. മറ്റു നിസ്കാരങ്ങൾക്ക് അവര് ആ മൂലയ്ക്കും ഈ മൂലയ്ക്ക് പോയി ചെയ്യുന്നുണ്ട് എന്ന് ബോധിപ്പിക്കാനൊരു കാരണം പറഞ്ഞാൽ പോലും വെള്ളിയാഴ്ച എന്നുള്ളത് എന്താണ്? അഞ്ചും ആറും ഏഴും പത്തും പന്ത്രണ്ട് കിലോമീറ്റർ താണ്ടിയിട്ടൊന്നും എന്ത് ചെയ്യൂല, കുട്ടികള് ജുമാക്കെത്തിപ്പെടൂല. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നാട്ടിൽ വ്യാപകമായി ലഭിക്കുന്ന ചില കോഴ്സുകൾക്ക് വേണ്ടി കൊണ്ടുപോയി ചേർക്കുകയാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത് എന്താ ചെയ്ത്? ഒരു ഭൗതികമായ സുഖ സൗകര്യവുമില്ലാത്ത, പച്ചപ്പില്ലാത്ത, സസ്യങ്ങളില്ലാത്ത ഒരു നാട്ടിൽ കൊണ്ടുപോയി മക്കളെ പാർപ്പിച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബന ലിയുഖീമുസ്സലാ, നിസ്കാരം നിലനിർത്താനാണ് അവർ. കണ്ടോ, എന്നിട്ട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, ഫജ്അൽ അഫ്ഇദതം മിനന്നാസി, ജനങ്ങളുടെ ഹൃദയമാക്കണം, ജനങ്ങളുടെ ഹൃദയത്തെ നീ ആക്കണമെന്ന്, തഹ്വീ ഇലൈഹിം, അവരിലേക്ക് ഒരു ചായ്വുള്ള, അവരിലേക്ക് ഒരു ആഗ്രഹം തോന്നിപ്പിക്കണം. ഒരു കുട്ടിയുമ്മ അവിടെ ഉണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും ലഭിക്കേണ്ടതുണ്ടോ എന്ന രൂപത്തിൽ ജനങ്ങളുടെ, മനുഷ്യരുടെ ഒരു താൽപര്യം, മനസ്സുകൾക്ക് അവരിലേക്കൊരു ചായ്വുണ്ടാക്കി കൊടുക്കണം എന്ന് പ്രാർത്ഥിച്ചു. വർദ്ധുക്കും മിനസ്സമവാത്ത്, കായികനികളും ഫലങ്ങളും അവർക്ക് ഉപജീവനമായി കൊടുക്കണം. ലഅല്ലഹും യസ്കുറൂൻ, അവർ നന്ദിയുള്ളവരായേക്കാം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായി സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു സന്താനങ്ങൾക്ക് വേണ്ടി. സന്താന പരിപാലനത്തിന്റെ ഒരു തുടക്കമാണിത്. ഓരോന്നും കൃത്യമായി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരന്റെ മുന്നിലേക്കുണ്ട്, അവർ വിവാഹത്തിന് പെൺകുട്ടി അന്വേഷിക്കുമ്പോൾ എന്ത് വേണം? ഇതിന് പറ്റുന്ന ഒരു ഭാര്യയെ കണ്ടെത്തണം. രണ്ടാമത്തെ, ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരും പ്രവേശിക്കുന്നവരും ഒക്കെ പാലിക്കേണ്ട ദുആ അത് പാലിക്കണം. അതിനുശേഷം ഓരോ ദിവസവും സ്വാലിഹായ സന്താനത്തിനു വേണ്ടി സക്കരിയ നബി പ്രാർത്ഥിച്ചതുപോലെ, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതുപോലെ തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സന്താനം ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെ, സന്താനം അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. ആ സന്താനം ലഭിച്ചു കഴിഞ്ഞാലുള്ള പ്രാർത്ഥനയാണ് സൂറത്തുൽ ഫുർഖാനിലേത്, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അതിനുശേഷമുള്ള പ്രാർത്ഥനകളാണ് ഇബ്രാഹിം നബി പ്രാർത്ഥനകൾ. ഇതൊക്കെ ഓർത്തു വെച്ചിട്ട് മനപ്പാടാക്കുക. ആയത്തിന്റെ നമ്പറോ സൂറത്തിന്റെ പേരൊക്കെ ഓർത്തു വെച്ചിട്ട് മനപ്പാടാക്കുക. ഇത് പ്രാർത്ഥിക്കണം. ഏ, എന്റെ മക്കളല്ലേ, എങ്ങനെ തെറ്റിപ്പോകാനാ? ഏ, പോവില്ല എന്ന നമ്മുടെ വിശ്വാസം മാത്രമാണ്. നമ്മുടെ വിശ്വാസം മാത്രമാണത്. അതിൽ ലംഘിച്ചു പോകാനുള്ള ഒരുപാട് ചുറ്റുപാടുകൾ ഇന്ന് നമുക്കിടയിൽ മെല്ലെ മെല്ലെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കയ്പും അതുപോലെ തന്നെ ചവർപ്പുമൊക്കെ അനുഭവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഒരാൾ പോലും മറക്കാൻ പാടില്ല. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതേ സൂറത്തിലെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു വീണ്ടും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. എന്താ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? റബ്ബി ജഅൽനി മുഖീമസ് സലാത്തി വമിൻ ദുർരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ. എന്തോ എന്താ പ്രാർത്ഥിക്കുന്നത്? റബ്ബി ജഅൽനി മുഖീമസ് സലാ, എന്റെ റബ്ബേ എന്നെ നീ ആക്കണം നിസ്കാരം നിലനിർത്തുന്നവൻ. നിസ്കരിക്കുന്നവനല്ല, പിന്നെയോ നിസ്കാരം നിലനിർത്തുന്നവനാക്കണം. അഞ്ചു നേരം അല്ലെങ്കിൽ ഏത് രൂപമാണോ പഠിപ്പിക്കപ്പെട്ടത് ഇബ്രാഹിം നബിക്ക്, ആ രൂപത്തിൽ നിലനിർത്താൻ റബ്ബേ എന്നെ നീ സഹായിക്കണമേ എന്ന് അല്ലെ. ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ അള്ളാഹുവിനു വേണ്ടി അനുഭവിച്ച ഒരു പ്രവാചകൻ റബ്ബിനോട് തേടുകയാണ്, റബ്ബി ജഅൽനി മുഖീമസ് സലാ, നിസ്കാരം നിലനിർത്തുന്നവനാക്കി നീ എന്നെ മാറ്റണം. വമിൻ ദുർരിയത്തി, എന്റെ സന്താനങ്ങളെയും അല്ലോ, എന്നെയും എന്റെ സന്താനങ്ങളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കി നീ മാറ്റണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ എത്ര പ്രാർത്ഥന പറഞ്ഞു? മൂന്നെണ്ണം പറഞ്ഞു. ഒന്നാമത്തെ എന്താ? ശിർക്കിൽ നിന്ന് അകറ്റണം അല്ലേ. രണ്ടാമത്തെ എന്താണ്? ഇതാ നിന്റെ ആ ബൈത്തിന്റെ അരികിൽ ഞാൻ താമസിപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണത്? ലിയുഖീമുസ്സല, അവർ നിസ്കാരം നിലനിർത്താൻ വേണ്ടി. മൂന്നാമത്തെ പ്രാർത്ഥന എന്താ? റബ്ബി ജഅൽനി മുഖീമസ്സല, നിസ്കാരം നിലനിർത്തുന്നവനാക്കി നീ എന്നെ മാറ്റണം. വമിൻ ദുർരിയത്തി, എന്റെ സന്താന പരമ്പരകളെയും അല്ലെങ്കിൽ എന്റെ സന്തതികളെയും നിസ്കാരം നിലനിർത്തുന്നവനാക്കി നീ മാറ്റണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ ഗൌരവത്തിൽ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നതായി ഈ സൂറത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. പിന്നെയോ സൂറത്തുൽ ബഖറയിലെ 128-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി നടത്തുന്ന പ്രാർത്ഥന ഇപ്രകാരം കാണാം. റബ്ബന വജഅൽന മുസ്ലിമൈന ലക വമിൻ ദുർരിയതിന ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിന മനാസികന വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വജഅൽന, ഞങ്ങൾ രണ്ടുപേരെ നിയാക്കണം. ആരായി രണ്ടുപേര്? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അല്ലേ. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയാണ്. റബ്ബന വജഅൽന മുസ്ലിമൈന ലക, നിനക്ക് കീഴ്പ്പെട്ട രണ്ടാളുകളാക്കി ഞങ്ങളെ നീ മാറ്റണമേ. കണ്ടോ, ഞങ്ങളെ നീ മുസ്ലിമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം വമിൻ ദുർരിയത്തിന, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും
ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്,
നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമുദായത്തെ, നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമുദായത്തെ നീ ഉണ്ടാക്കുകയും ചെയ്യണമേ. കണ്ടോ, ഇബ്രാഹിം നബി ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു? ഇബ്രാഹിം നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കൂടെയുള്ള മകനായ ഇസ്മായിൽ നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇനി വരാനിരിക്കുന്ന സന്താന പരമ്പരയ്ക്ക് വേണ്ടിട്ട് എന്ത് ചെയ്തു? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച് നമ്മെ കാണിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ശിർക്ക് ചെയ്യാത്തവനാക്കി എന്നെ മാറ്റണമേ, എന്റെ മക്കളെയും ശിർക്കിൽ നിന്ന് അകറ്റണമേ അല്ലേ? അതേപോലെ തന്നെ നിസ്കാരം നിലനിർത്തുമെന്ന നാക്കി എന്നെ മാറ്റണമേ, എന്റെ മക്കൾ നിസ്കാരം നിലനിർത്തുന്നവരാക്കി മാറ്റിത്തരണമേ. പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പരിശോധിക്കാം, ഇല്ലെങ്കിൽ ഇത് പഠിക്കണം നിർബന്ധമായിട്ടും, എന്നിട്ട് പ്രാർത്ഥിക്കണം. അത്രമാത്രം വിലപ്പെട്ട നിധികളാണ് നമ്മുടെ മക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഈ മക്കൾ നമുക്ക് ഉപകാരപ്പെടേണ്ടതുണ്ട് ഈ ദുനിയാവിലും നാളെ പരലോകത്തും. അത് ഉപകാരപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറണമെങ്കിൽ നമ്മൾ അവർക്ക് ഇസ്ലാമികമായ പരിശീലനം നൽകണം. ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ടവരാണ്. നമ്മുടെ മക്കൾ ഈ ദുനിയാവിലും നാളെ പരലോകത്തും, നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാലും നമുക്ക് ഗുണം കിട്ടേണ്ടവരാണ് ഈ മക്കളിലൂടെ. കേവല ഭൗതികമായ സുഖ സൗകര്യങ്ങൾ കൊണ്ടുവന്ന് തരിക എന്നുള്ളതല്ല ഇസ്ലാം സന്താന പരിപാലനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ജീവിച്ചിരിക്കുമ്പോഴും നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്ന, മരണപ്പെട്ടു കഴിഞ്ഞാൽ ആത്മാർത്ഥമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളാക്കി നമ്മുടെ മക്കളെ മാറ്റണമെങ്കിൽ ആമുഖമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിയത്. ഇത് ശ്രദ്ധിക്കുവാനോ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനോ ഇതിന്റെ അടിസ്ഥാനത്തിൽ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുവാനോ, അഥവാ ആദർശ പിതാക്കന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട അമ്പിയ മുർസലുകൾ അവരുടെ സന്താനങ്ങൾക്ക് വേണ്ടി നടത്തിയ, നബിമാരായ സന്താനങ്ങൾക്ക് വേണ്ടി നടത്തിയ ഇത്തരം പ്രാർത്ഥനകൾ സാധാരണക്കാരായ അറിവ് കുറഞ്ഞ, വിശ്വാസ ദൗർബല്യമുള്ള, അതുപോലെ തന്നെ കർമ്മങ്ങളിലും ഒക്കെ ന്യൂനതകളുള്ള നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിയിട്ടില്ല എങ്കിൽ എന്റെ മക്കൾ ഞാൻ പറഞ്ഞാൽ അനുസരിക്കൂല. എന്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണമൊന്നും മനസ്സിലാകുന്നില്ല. ദീനിയായി ഒരു കാര്യത്തിലും അവർക്ക് യാതൊരുവിധ താല്പര്യവുമില്ല എന്ന് പറയുന്നിടത്ത് യാതൊരുവിധ അർത്ഥവുമില്ല നമ്മൾ മനസ്സിലാക്കണം. കാരണം റബ്ബിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് അത്തരം കാര്യങ്ങൾ ചോദിച്ച് അത് നേടിയെടുത്തിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പഠിച്ചതാണ് മല്ലം യസ്അലില്ല യഗ്ദബ് അലൈഹി, ആരല്ലാഹുവിനോട് ചോദിക്കുന്നില്ലയോ അവനെ മേൽ അല്ലാഹുവിന്റെ കോപം ഉണ്ടാവുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് സന്താനത്തെ ചോദിക്കാന്നുള്ളത് മാത്രമല്ല, സന്താനമില്ല എങ്കിൽ സന്താനത്തെ ചോദിക്കാന്നുള്ളത് മാത്രമല്ല, ആ സന്താനത്തെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ സ്വാലിഹായി വളർത്തിയെടുക്കാൻ അവന് വേണ്ടുന്ന ചിട്ടകൾ നൽകുന്നതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് അവന്റെ നേർമാർഗത്തിലൂടെയുള്ള സഞ്ചാരത്തിന് റഹ്മാനായ റബ്ബിനോട് ദീനം നിത്യം ദുആ ചെയ്തുകൊണ്ടിരിക്കണം എന്നത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ എല്ലാം ഉള്ളിലുണ്ട് നമ്മൾ മനസ്സിലാക്കാം. ഇബ്രാഹിം നബിനെ ആവർത്തിച്ച് പറയാൻ കാരണം ഇബ്രാഹിം നബിയുടെ രക്തത്തിലുണ്ടായ രണ്ട് മക്കൾ നബിമാരാണ്, ഇസ്ഹാഖ് ഇസ്മായിൽ. ഇസ്ഹാഖ് നബിയുടെ മകനാണ് യഹൂബ് നബി. യഹൂബ് നബിയുടെ 12 മക്കളിൽപ്പെട്ട ഒരാളാണ് യൂസുഫ് നബി. നോക്കൂ, ഇവരെ എല്ലാം ഖുർആൻ എടുത്തു പറഞ്ഞ നബിമാരാണ്. ആ നബിമാരായ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആര് പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നത്. ബലി അറുക്കണം, മോനെ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോ ഉപ്പ എന്താണോ കണ്ടത് ചെയ്തോ എന്ന് അനുസരണയോടുകൂടി പറഞ്ഞ് ബലി അറുക്കാൻ കിടന്നുകൊടുത്ത മകന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഈ മകനെ റബ്ബേ ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് നീ അകറ്റണമേ, എന്റെ മകനെ നീ നിസ്കാരം നിലനിർത്തുന്നവനാക്കി മാറ്റണമേ എന്നെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന ആർക്കാ? തെറ്റിദ്ധരിച്ച് നടക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടല്ല, പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കൾക്ക് വേണ്ടിയിട്ടല്ല, ദീനിന്റെ മര്യാദകൾ അറിയാത്ത മക്കൾക്ക് വേണ്ടിയിട്ടല്ല, ദീനിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തത്? ഈ പ്രാർത്ഥനകൾ നടത്തിയത്. അപ്പോൾ ഭൗതികമായ സുഖ സൗകര്യങ്ങളിലും ഭൗതികമായ സൗകര്യങ്ങളിലും ഭൗതികമായ വിദ്യാഭ്യാസത്തിലും മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കേണ്ടതുണ്ട്? ഏത് സമയത്തും ഒരു തീപ്പൊരി വീണാൽ കത്തിച്ചാമ്പലായി പോകാൻ പറ്റുന്ന രൂപത്തിൽ ഉണങ്ങിക്കിടക്കുന്ന ഇലകളേക്കാൾ കഷ്ടമാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ റബ്ബിനോട്, നമ്മുടെ മക്കൾ എത്ര വലുതായിക്കൊള്ളട്ടെ, അവർ വിവാഹം വെച്ചാൽ അവർക്ക് മക്കളുണ്ടായിക്കോട്ടെ, പക്ഷെ അവർ നമ്മുടെ മക്കളാണ്, അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ ആമുഖമായി നമ്മൾ ഇന്നു മുതൽ ഉള്ള നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നവരായി നമ്മൾ മാറണം. നമ്മുടെ മക്കൾക്കുണ്ടാകുന്ന സന്താനങ്ങൾ നമ്മുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. ആ മക്കളുമുണ്ട് ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിലും നാളെ പരലോകത്തും നമ്മുടെ ഖബറിലേക്കും നന്മകൾ കൊണ്ടുവന്ന് തരുന്ന സ്വാലിഹായ സന്താനങ്ങളാക്കി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് നന്മ ആഗ്രഹിക്കുന്ന പുണ്യം ചെയ്യുന്ന നല്ല മക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും മാറ്റിയെടുക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله.